ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഒരാൾ എന്ത് ചുമക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാൾ എന്താണ് എന്ന് വിലയിരുത്തുന്നത്. സംശയമുണ്ടോ? ചത്ത മത്സ്യത്തെയും കൊത്തിയെടുത്ത് പറന്നുപോയ ഒരു പരുന്തിന്റെ കഥ അറിയില്ലേ? മത്സ്യം കണ്ട കുറേ കാക്കകൾ പരുന്തിന് പിന്നാലെ പറക്കാൻ തുടങ്ങി. ഒന്നിലേറെ കാക്കകൾ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് പരിഭ്രമിച്ച് പരുന്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്നെങ്കിലും കാക്കകൾ വിട്ടില്ല. ഒടുവിൽ പരക്കം പാച്ചിലിനിടയിൽ പരുന്തിന്റെ കൊക്കിൽ നിന്ന് ചത്ത മത്സ്യം താഴേക്ക് വീണു. അതോടെ കാക്കകൾ പരുന്തിനെ ഉപേക്ഷിച്ച് താഴെ വീണ മത്സ്യത്തെ തേടിപ്പോയി. രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ കൂട്ടുകാരൻ പരുന്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ പരുന്ത് പറഞ്ഞു, ആ ചത്ത മത്സ്യമാണ് തന്നെ ഈ ഊരാക്കുടുക്കിൽ കൊണ്ടിട്ടത്. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അത് കേട്ട കൂട്ടുകാരൻ പരുന്ത് പറഞ്ഞത് ഇപ്രകാരമാണ്, ചത്ത മത്സ്യമല്ല പ്രശ്നമുണ്ടാക്കിയത്, അതിന് നീ ചുമന്നതാണ് പ്രശ്നത്തിന് കാരണം. കാരണം നിനക്ക് കൊന്ന് തിന്നാൻ ശേഷിയുണ്ട്. അങ്ങനെയുള്ള നീ ശവം തിന്നോ ചുമന്നോ നടക്കാൻ പാടില്ലായിരുന്നു. അത് നിന്റെ കഴിവിനെ തന്നെ അവഹേളിക്കലാണ്. ശരിയല്ലേ? ഓരോരുത്തർക്കും തനതായ ജീവിത രീതികളും പ്രവർത്തന ശൈലികളുമുണ്ട്. അത് തിരിച്ചറിയാതെ വേണ്ടാത്തത് ചുമന്ന് നടക്കാനോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വഴിതെറ്റി നടക്കാനോ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. പറഞ്ഞു തുടങ്ങിയത് ഒരാൾ എന്ത് ചുമക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാൾ എന്താണ് എന്ന് വിലയിരുത്തുന്നത് എന്നായിരുന്നു. മലയാള മനോരമ പത്രത്തിൽ തിരൂരിൽ നിന്നൊരു വാർത്തയുണ്ട്. ഷാർജയിൽ മയക്കുമരുന്ന് കടത്തു കേസിൽ പിടിയിലായ താനാളൂർ സ്വദേശി അഫ്സലിന്റെ മാതാപിതാക്കൾ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത്. വിദേശത്തേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതിന് മാഫിയാ സംഘം മകനെ ഉപയോഗിച്ചു എന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത്. മെയ് മാസം 5 അഫ്സൽ ഷാർജയിലേക്ക് വന്നത്. വീട്ടിൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് പോകുന്നുവെന്നായിരുന്നു. 4 കഴിഞ്ഞിട്ടും മകൻ തിരിച്ചെത്താത്തതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. പിന്നീടാണ് മകൻ കഞ്ചാവ് കടത്തിയ കുറ്റത്തിന് ഷാർജയിൽ അറസ്റ്റിലായി എന്ന വിവരമറിഞ്ഞത്. സ്വർണ്ണക്കടത്ത് മാതൃകയിൽ യുവാക്കളെ ഉപയോഗിച്ച് വിദേശത്തേക്ക് കഞ്ചാവ് കടത്തുന്ന മാഫിയ മലബാർ മേഖലയിൽ സജീവമാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. കഴിഞ്ഞ 6 12 ഈ മേഖലയിൽ നിന്ന് ഗൾഫിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചു എന്നാണ് വിവരം. ലഹരിമരുന്നോ അരിപ്പൊടിയോ എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വേണ്ട പരിശോധന നടക്കുന്നില്ലത്രേ. സമകാലിക മലയാളത്തിൽ PS റംഷാദ് ലഹരിയിൽ കിറങ്ങി കേരളം എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിൽ സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം സംസ്ഥാന നാർക്കോട്ടിക്സിൽ രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കഴിഞ്ഞ 10 കണക്കുകൾ പരിശോധിച്ചാൽ ഈ വ്യാപനം ബോധ്യപ്പെടും. 2008 508 സംസ്ഥാനത്ത് ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത്. 10 കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 8700. മുമ്പത്തേക്കാൾ കൂടുതൽ മയക്കുമരുന്നിടപാടുകൾ കേരളത്തിൽ നടക്കുന്നു എന്നതിന്റെ തെളിവ് എന്ന നിലയിലാണ് ഇതിനെ കാണാനാവുക. തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലും മാത്രം കഴിഞ്ഞ വർഷം 1113 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ആന്റി നാർക്കോട്ടിക്സിൽ 1148 അറസ്റ്റ് ചെയ്തു. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 295 കേസുകൾ. കഴിഞ്ഞ വർഷം മാർച്ചിൽ തിരുവനന്തപുരത്ത് 69 കേസുകളാണുള്ളത്. ഈ വർഷം അതേ മാസം 126 കേസായി വർദ്ധിച്ചു. ഇനി ലഹരി മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി പറയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിമുക്തിയുടെ തിരുവനന്തപുരത്തെ കൌൺസിലർക്ക് ഒരു അമ്മയുടെ ഫോൺ കോൾ വരുന്നു. മകന്റെ മയക്കുമരുന്ന് ഉപയോഗം കാരണം ആത്മഹത്യയല്ലാതെ തനിക്ക് വഴിയില്ല എന്നാണ് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഭർത്താവ് നേരത്തെ മരിച്ച അവർക്ക് +1 പഠിക്കുന്ന മകനേയുള്ളൂ. മകനുമായി കൌൺസിലിംഗിനെത്തിയ ആ അമ്മയ്ക്ക് അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാതെ ഇനി കണ്ണീരടങ്ങില്ല. മറ്റൊന്ന് അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തിലെ +2 വിദ്യാർത്ഥിയുടെ അനുഭവമാണ്. അമ്മ വീട്ടുജോലിക്ക് പോയാണ് വീട് നോക്കുന്നത്. 2 മൂത്ത ചേച്ചിക്ക് അമ്മ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. ചേച്ചി എപ്പോഴും അതിലാണെന്നും താൻ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് അവൻ കൌൺസിലറുടെ മുന്നിൽ വിതുമ്പി. മയക്ക് ഗുളികകൾ പരീക്ഷിച്ചു നോക്കി അതിന് അടിപ്പെട്ടു പോയവരും ലഹരി കലർന്ന പുകയില ഇനങ്ങൾ പരീക്ഷിച്ചവരും രക്ഷിതാക്കൾക്കൊപ്പം കൌൺസിലിംഗിന് വരാറുണ്ട്. സിനിമകളുടെ സ്വാധീനത്തെക്കാൾ സൌഹൃദങ്ങളുടെ സ്വാധീനമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂട്ടുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. ഡി അഡിക്ഷൻ ചികിത്സ കഴിഞ്ഞ് സിനിമയിലെ പുകവലി കണ്ടാൽ പോലും പ്രലോഭനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. ഓർമ്മശക്തി വർദ്ധിക്കും എന്ന തെറ്റായ ഉപദേശം കേട്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്മാറാൻ കഴിയാതെ വന്ന കുട്ടികളുണ്ട്. മയക്കുമരുന്നിന് അടിപ്പെട്ടവരുടെ അമ്മയോ ഭാര്യയോ ആണ് കൂടുതലായി ഇരയ്ക്കൊപ്പം വരുന്നത്. അവരാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ. സാമൂഹിക തിന്മയുടെ പരോക്ഷ ഇരയായി സ്ത്രീ മാറുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇനിയും എത്രയോ എത്രയോ പറയാനുണ്ട്. പക്ഷേ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് മാത്രം ആവർത്തിക്കുകയാണ്. ഒരാൾ എന്ത് ചുമക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാൾ എന്താണ് എന്ന് വിലയിരുത്തുന്നത്.